നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. മാലദ്വീപ് പ്രസിഡന്റ് ഡോ മുഹമ്മദ് മുയ്സു 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നും ജനവാസ മേഖല ഒഴിവാക്കണമെന്ന് സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് രോഗവ്യാപന കാരണം കണ്ടെത്താൻ സംയോജിത പരിശോധനാ സംവിധാനം എല്ലാ ജില്ലകളിലും നടപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. അന്തരിച്ച ആകാശവാണി മുൻ വാർത്താവതാരകൻ എം രാമചന്ദ്രന് കേരളത്തിന്റെ ആദരാഞ്ജലി. സംസ്കാരം രാവിലെ 11 ശാന്തി കവാടത്തിൽ. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇന്ത്യ ബംഗ്ലാദേശ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. മാലദ്വീപ് പ്രസിഡന്റ് ഡോ മുഹമ്മദ് മുയ്സു 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് ഡൽഹിയിലെത്തും. സന്ദർശനത്തിനിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഡോ മുയ്സു ബംഗളൂരു മുംബൈ എന്നിവിടങ്ങളിൽ സന്ദർശിക്കുമെന്നും അവിടെ ബിസിനസ് ചർച്ചകളിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹരിയാന നിയമസഭയിലേക്ക് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 67% പോളിംഗ്. 90-അംഗ സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന വോട്ടെടുപ്പ് ഏറെക്കുറെ സമാധാനപരമായിരുന്നു. നേരത്തെ 3 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് പൂർത്തിയായ ജമ്മുകശ്മീരിലെയും ഹരിയാനയിലെയും ജനവിധി മറ്റന്നാൾ അറിയാം. വ്യോമസേന ചെന്നൈയിലെ മറീന ബീച്ചിൽ ഇന്ന് മെഗാ എയർ ഷോ സംഘടിപ്പിക്കും. വ്യോമസേനയുടെ 92-ാം വാർഷിക ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് എയർ ഷോ. 72 വിമാനങ്ങൾ പങ്കെടുക്കുന്ന എയ്റോബാറ്റിക്സ് ഷോ ഈ വർഷം ലിംക റെക്കോർഡ് ബുക്കിൽ ഇടം പിടിക്കാൻ ലക്ഷ്യമിട്ട് 15 ലക്ഷം കാണികളെ ആകർഷിക്കും. രാവിലെ 11 ആരംഭിക്കുന്ന എയർ ഷോ 2 മണിക്കൂറിനുള്ളിൽ അവസാനിക്കും. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നും പമ്പാവാലി ഏഞ്ചൽ വാലി സെറ്റിൽമെന്റുകളിലെ 502.723 ഹെക്ടർ ജനവാസ മേഖല ഒഴിവാക്കണമെന്ന് സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന വന്യജീവി ബോർഡിന്റെ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ട അധിക വിവരങ്ങൾ ഉൾപ്പെടെ ചേർത്ത് ശുപാർശ സമർപ്പിക്കും. ബുധനാഴ്ച ചേരുന്ന ദേശീയ വന്യജീവി ബോർഡ് യോഗത്തിൽ ഇക്കാര്യം പരിഗണിക്കാനായാണ് അടിയന്തരമായി മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിന്ന് 8.9725 ചതുരശ്ര കിലോമീറ്റർ ജനവാസ മേഖല ഒഴിവാക്കി മൂന്നാർ ഡിവിഷനിൽ നിന്ന് 10.1694 ചതുരശ്ര കിലോമീറ്റർ റിസർവ് വനമേഖല പക്ഷി സങ്കേതത്തിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവും ദേശീയ വന്യജീവി ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി വീണ്ടും സമർപ്പിക്കും. വൺ ഹെൽത്തിന്റെ ഭാഗമായി പകർച്ചവ്യാധി പ്രതിരോധത്തിന് രോഗവ്യാപന കാരണം കണ്ടെത്താൻ സംയോജിത പരിശോധനാ സംവിധാനം എല്ലാ ജില്ലകളിലും നടപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മനുഷ്യനെ ഗുരുതരമായി ബാധിക്കാവുന്ന രോഗങ്ങളുടെ വ്യാപനം കണ്ടെത്തുന്നതിനും സ്ഥിരീകരിക്കുന്നതിനും ആവശ്യമായ നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിനുമാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ സംയോജിതമായി പരിശോധനകൾ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധികളുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനനുസൃതമായി പ്രതിരോധം ശക്തമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. കോട്ടയം ജില്ലയിൽ എലിപ്പനി, ആലപ്പുഴയിൽ പക്ഷിപ്പനി, ഇടുക്കിയിൽ ചെള്ളുപനി, പത്തനംതിട്ടയിൽ ജലജന്യ രോഗങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഫീൽഡ്തല പരിശോധനകൾ നടത്തിയതായും മന്ത്രി പറഞ്ഞു. സ്പെഷ്യാലിറ്റി സേവനങ്ങൾ താലൂക്ക് ആശുപത്രി തലം മുതൽ എന്ന ആശയമാണ് ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കണ്ണൂർ മാട്ടൂൽ സാമൂഹികാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെയും പഴയങ്ങാടി താലൂക്ക് ആശുപത്രി സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കാൻ യജ്ഞത്തിൽ ജാതിമത രാഷ്ട്രീയ പ്രായഭേദമന്യേ പങ്കാളിത്തമാണുള്ളതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഹരിതവിദ്യാലയം, ഹരിതഭവനം, ഹരിതനഗരം മെഗാ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുയിടങ്ങൾ വൃത്തികേടാക്കിയാൽ ഹരിതകർമ്മസേന വൃത്തിയാക്കുമെന്ന് കരുതുന്നവരുണ്ടെന്നും ഇങ്ങനെയുള്ളവരെ സാമൂഹ്യവിരുദ്ധരായി കണക്കാക്കി നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വികസന മേഖലയിൽ ജനകീയ ഐക്യം ശക്തിപ്പെടുത്തുന്ന രീതി രൂപപ്പെടുത്തേണ്ടതുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പൂർത്തീകരിച്ച കുരുവട്ടൂർ ആഞ്ഞിലോറ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രീസ് സിൽവർ ജൂബിലി ആഘോഷം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നിർമ്മാതാവും മാതൃഭൂമി ഡയറക്ടറുമായിരുന്ന പി വി ഗംഗാധരന്റെ ഓർമ്മദിനത്തിന്റെ ഭാഗമായി വൈകിട്ട് ജെൻഡർ പാർക്കിൽ നടക്കുന്ന ചലച്ചിത്ര ശില്പശാലയുടെ സമാപന ചടങ്ങിൽ സുരേഷ് ഗോപി സംബന്ധിക്കും. അന്തരിച്ച ആകാശവാണി മുൻ വാർത്താ അവതാരകൻ എം രാമചന്ദ്രന് കേരളത്തിന്റെ ആദരാഞ്ജലി. മന്ത്രിമാരുൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെ 10 വീട്ടിൽ നിന്നെടുക്കുന്ന ഭൌതികദേഹം 10:30 തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വയ്ക്കും. 11 ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട്.
ആകാശവാണി കൗതുക വാർത്തകൾ. രാമചന്ദ്രൻ.
കൗതുക വാർത്തകളടക്കം വാർത്തകളിൽ വ്യത്യസ്ത അവതരണ ശൈലിയിലൂടെ ശ്രോതാക്കളിലേക്ക് കടന്നുകയറിയ ഈ ശബ്ദം നിലച്ചു. സ്വതസിദ്ധമായ ശൈലിയിലൂടെ, സ്ഫുടം ചെയ്ത വാക്കുകളിലൂടെ, ഉച്ചാരണ ശുദ്ധി കർശനമായി കാത്തുസൂക്ഷിച്ച് വാർത്തകളുടെ ഉള്ളടക്കം തനിമ ചോരാതെ ശ്രോതാക്കൾക്ക് പകർന്നു നൽകിയ, ഒരു കാലത്ത് ആകാശവാണി ശ്രോതാക്കളുടെ ഹരമായിരുന്ന രാമചന്ദ്രൻ ഇനിയില്ല. ദൃശ്യങ്ങളെ വെല്ലുന്ന അവതരണ ശൈലിയായിരുന്നു എം രാമചന്ദ്രന്റെ പ്രത്യേകത. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന ആ വേറിട്ട ശബ്ദത്തിനായി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 കൗതുക വാർത്തകൾ ഉൾപ്പെടെ വാർത്തകൾക്കായി ശ്രോതാക്കൾ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബാലറ്റ് പേപ്പറിന്റെ കാലത്ത് പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിനുകൾ വായിക്കുന്നതിനിടെ ഒരു പോസ് നൽകി ഫലപ്രഖ്യാപനത്തിനായി കാതോർക്കുന്ന ശ്രോതാക്കളിൽ ആകാംക്ഷയും ആശങ്കയും ആശ്ചര്യവും നിറയ്ക്കാൻ രാമചന്ദ്രന് പ്രത്യേക വൈഭവമുണ്ടായിരുന്നു. പ്രൊഫഷണൽ നാടക നടനാകാൻ ആഗ്രഹിച്ചു നടന്നിരുന്ന അദ്ദേഹം ആകാശവാണിയിലുൾപ്പെടെ നാടകരംഗത്തും സജീവമായിരുന്നു. കോഴിക്കോട് ആകാശവാണിയിൽ നിന്നും ആദ്യമായി പ്രാദേശിക വാർത്തകൾ പ്രക്ഷേപണം ചെയ്തത് രാമചന്ദ്രന്റെ ശബ്ദത്തിലായിരുന്നു. റേഡിയോ ശ്രോതാക്കൾ ഒരു കാലത്തും മറക്കാത്ത ശബ്ദത്തിനുടമയായ രാമചന്ദ്രന് പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ ആദരാഞ്ജലികൾ.
രാമചന്ദ്രന്റെ നിര്യാണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുശോചിച്ചു. വേറിട്ട വാർത്താവതരണ ശൈലിയിലൂടെ അദ്ദേഹം ശ്രോതാക്കൾക്കിടയിൽ പ്രിയങ്കരനായിരുന്നുവെന്ന് ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായിൽ വൈകിട്ട് 3:30 മത്സരം. വെള്ളിയാഴ്ച ന്യൂസിലാന്റിനോട് പരാജയപ്പെട്ട ഇന്ത്യയ്ക്ക് സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്നത്തെ മത്സരം നിർണായകമാണ്. എന്നാൽ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെ തോൽപ്പിച്ച ആത്മവിശ്വാസവുമായാണ് പാകിസ്ഥാൻ ഇന്ന് മത്സരിക്കാനിറങ്ങുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് 2020 മത്സര പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഗ്വാളിയോറിൽ വൈകിട്ട് 7 ആദ്യ മത്സരം. 3 മത്സര പരമ്പരയിൽ സൂര്യകുമാർ യാദവ് ആണ് ഇന്ത്യയെ നയിക്കുന്നത്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ മികച്ച വിജയം നേടിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇന്ന് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ FC മോഹൻ ബഗാനും ജയം. ജംഷഡ്പൂരിൽ നടന്ന ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 2 ആതിഥേയർ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയത്. കൊൽക്കത്തയിൽ 2 മത്സരത്തിൽ മോഹൻ ബഗാൻ മുഹമ്മദൻസ് SCയെ എതിരില്ലാത്ത 3 തോൽപ്പിച്ചു. കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ 588 കോഴിക്കോട് ജില്ലയ്ക്ക് സ്വർണക്കപ്പ്. 498 മലപ്പുറം 2 482 തൃശൂർ 3 നേടി. കാഴ്ചപരിമിതരായ കുട്ടികളുടെ വിഭാഗത്തിൽ കോട്ടയം 1. തിരുവനന്തപുരം 2, കോഴിക്കോട് 3 നേടി. കേൾവി പരിമിതി വിഭാഗത്തിൽ കോഴിക്കോടാണ് മുന്നിൽ. മലപ്പുറം 2 തൃശൂർ 3 നേടി. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെ വിഭാഗത്തിൽ തൃശൂർ ജില്ലയ്ക്കാണ് 1, ഇടുക്കി 2, എറണാകുളം 3 നേടി. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്നവരാണ് സ്പെഷ്യൽ സ്കൂൾ കുട്ടികളെന്നും അവരുടെ കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. കണ്ണൂരിൽ 25th സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും മറ്റു ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കുമാണ് സാധ്യത. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്രാതീരത്തിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് മഴ ശക്തമാകാൻ കാരണം. ശക്തമായ മഴ കണക്കിലെടുത്ത് 6 ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. നാളെ മുതൽ ബുധനാഴ്ച വരെ കേരള തീരത്ത് മണിക്കൂറിൽ 55 വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പമ്പ ജലസേചന പദ്ധതിയുടെ ഭാഗമായ മണിയാർ ബാരേജിലെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഷട്ടറുകൾ ഉയർത്തി നിയന്ത്രിത അളവിൽ വെള്ളം തുറന്നുവിടും. കക്കാട്ടാറ്റിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കക്കാട് പമ്പ നദികളുടെ തീരത്ത് താമസിക്കുന്നവരും മണിയാർ, പെരുന്നാട്, വടശ്ശേരിക്കര, റാന്നി, കോഴഞ്ചേരി, ആറന്മുള നിവാസികളും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നും പത്തനംതിട്ട ജില്ലാ കലക്ടർ അറിയിച്ചു. മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയ്സു 5 സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പെരിയാർ കടുവാ സങ്കേതത്തിൽ നിന്നും ജനവാസ മേഖല ഒഴിവാക്കണമെന്ന് സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് രോഗവ്യാപന കാരണം കണ്ടെത്താൻ സംയോജിത പരിശോധനാ സംവിധാനം എല്ലാ ജില്ലകളിലും നടപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. അന്തരിച്ച ആകാശവാണി മുൻ വാർത്താ അവതാരകൻ എം രാമചന്ദ്രന് കേരളത്തിന്റെ ആദരാഞ്ജലി. സംസ്കാരം രാവിലെ 11 ശാന്തികവാടത്തിൽ. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇന്ത്യ ബംഗ്ലാദേശ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.